ഓം ശാന്തി. 25/5/2025. അവ്യക്ത ബാബ്ദാദ. റിവൈസ് കോഴ്സ്. 4/9/2005. മുരളിയുടെ ടൈറ്റിലാണ് ശിക്ഷണത്തിനോടൊപ്പം ക്ഷമയും ദയയും സ്വന്തമാക്കൂ. ആശീർവാദം നൽകൂ, ആശീർവാദം എടുക്കൂ, എങ്കിൽ താങ്കളുടെ വീട് ആശ്രമമായി തീരും. ഇന്ന് ബാബ്ദാദ സർവ കുട്ടികളുടെയും മസ്തകത്തിൽ പവിത്രതയുടെ രേഖകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്രാഹ്മണ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ തന്നെയാണ് പവിത്രത. പവിത്രതയുടെ രേഖകൾ ഏതൊക്കെയാണ് അറിയാമോ? പവിത്രത സർവർക്കും പ്രിയപ്പെട്ടതാണ്. പവിത്രത സുഖം, ശാന്തി, പ്രേമം, ആനന്ദത്തിന്റെ ജനനിയാണ്. പവിത്രത മാനവരുടെ സത്യമായ അലങ്കാരമാണ്. പവിത്രതയില്ലെങ്കിൽ മാനവ ജീവിതത്തിന് മൂല്യമില്ല. ഏതുപോലെ കാണുന്നു ദേവതകൾ പവിത്രമാണ്. ഇതിനാൽ തന്നെയും മാനനീയരും പൂജനീയരുമാണ്. പവിത്രതയില്ല എങ്കിൽ മാനവ ജീവിതത്തിന്റെ ഇന്നത്തെ സ്ഥിതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ താങ്കൾ എല്ലാ കുട്ടികൾക്കും ബ്രാഹ്മണ ജന്മത്തിന്റെ വരദാനം ഇതാണ് നൽകിയത്. പവിത്രമായി ഭവിക്കൂ, യോഗിയായി ഭവിക്കൂ. ഏതാത്മാവിൽ പവിത്രതയുണ്ടോ അവരുടെ ചലനം, പെരുമാറ്റം, മുഖം തിളങ്ങുന്നു. ഇതിനാൽ പവിത്രത തന്നെയാണ് ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നത്. വാസ്തവത്തിൽ താങ്കൾ എല്ലാ കുട്ടികളുടെയും ആദി സ്വരൂപം തന്നെ പവിത്രതയാണ്. അനാദി സ്വരൂപത്തിലും പവിത്രതയാണ്. ഇങ്ങനെ പവിത്രാത്മാക്കളുടെ വിശേഷതകൾ തന്റെ ജീവിതത്തിൽ സദാ പവിത്രതയുടെ പേഴ്സണാലിറ്റിയായി കാണപ്പെടുന്നു. പവിത്രതയുടെ റിയൽറ്റി, പവിത്രതയുടെ റോയൽറ്റി മുഖത്തും പെരുമാറ്റത്തിലും കാണപ്പെടുന്നു. ഈ രേഖകൾ ജീവിതത്തിന്റെ അലങ്കാരമാണ്. യാഥാർത്ഥ്യമാണ് ഞാൻ അനാദി ആദി സ്വരൂപം ഈ സ്മൃതിയിലൂടെ സമർത്ഥമായി തീരുന്നു. റോയൽറ്റിയാണ് സ്വയം സ്വമാനത്തിലിരിക്കുക, ഓരോരുത്തർക്കും ബഹുമാനം നൽകി നടത്തിക്കുക. പേഴ്സണാലിറ്റിയാണ് സദാ സന്തുഷ്ടതയും പ്രസന്നതയും. സ്വയവും സന്തുഷ്ടം, മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കുന്നവർ. പവിത്രതയിലൂടെ പ്രാപ്തികൾ അനേകമുണ്ട്. ബാബ്ദാദ താങ്കൾ എല്ലാ കുട്ടികൾക്കും എന്തെല്ലാം പ്രാപ്തി ചെയ്യിച്ചിട്ടുണ്ട് അത് അറിയാമല്ലോ. എത്ര സമ്പത്തുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. പ്രാപ്തികളുടെ സ്മൃതി വെക്കുകയാണെങ്കിലും നിറവോടെ ഇരിക്കും. ഏറ്റവും ആദ്യത്തെ സമ്പത്ത് നൽകിയിട്ടുള്ളത് ജ്ഞാനത്തിന്റെ സമ്പത്താണ്. ഇതിലൂടെ ജീവിതത്തിലിരിക്കെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തരാകുന്നു. വ്യർത്ഥ സങ്കല്പം, നെഗറ്റീവ് സങ്കല്പം, വികൽപ്പം, വികർമ്മത്തിൽ നിന്ന് മുക്തരാകുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും വ്യർത്ഥ സങ്കല്പമോ വികൽപ്പമോ വരികയാണെങ്കിലും ജ്ഞാനത്തിന്റെ ബലത്തിലൂടെ വിജയിയായി തീരുന്നു. രണ്ടാമത്തെ സമ്പത്താണ് ഓർമ്മ, യോഗം. ഇതിലൂടെ ശക്തികൾ പ്രാപ്തമാകുന്നു. ശക്തികളുടെ ആധാരത്തിൽ സർവ പ്രശ്നങ്ങളെയും സർവ വിഘ്നങ്ങളെയും സഹജമായി മറികടക്കുന്നു. മൂന്നാമത്തെ സമ്പത്താണ് ധാരണകളുടെ. ഇതിലൂടെ സർവ ഗുണങ്ങളുടെ പ്രാപ്തി ഉണ്ടാകുന്നു. നാലാമത്തെ സമ്പത്താണ് സേവനത്തിന്റേത്. സേവനം ചെയ്യുന്നതിലൂടെ ആരുടെ സേവനം ചെയ്യുന്നുവോ അവരുടെ ആശീർവാദം ലഭിക്കുന്നു, സന്തോഷം പ്രാപ്തമാകുന്നു. ഇത്രയും സമ്പത്ത് ബാബയിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും പ്രാപ്തമാകുന്നു. ബാബ എല്ലാവർക്കും ഒരുപോലെയാണ് സമ്പത്ത് നൽകുന്നത്. ചിലർക്ക് കുറവ്, ചിലർക്ക് കൂടുതൽ അല്ല നൽകുന്നത്. എന്നാൽ എടുക്കുന്നവരിൽ വ്യത്യാസം വരുന്നു. ചില കുട്ടികൾ സമ്പത്തുകൾ പ്രാപ്തമാക്കി കഴിച്ച് കുടിച്ച് ആനന്ദിച്ച് ആനന്ദത്തിൽ തന്നെ അത് തീർക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില കുട്ടികൾ കഴിച്ച് കുടിച്ച് ആനന്ദിച്ച് ശേഖരിക്കുകയും ചെയ്യുന്നു. മറ്റു ചില കുട്ടികൾ കാര്യങ്ങളിലും ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിക്കുന്നതിനുള്ള താക്കോലാണ് സമ്പത്തുകളെ സ്വയത്തെ പ്രതിയും മറ്റുള്ളവരെ പ്രതിയും ഉപയോഗിക്കുക. ആര് ഉപയോഗിക്കുന്നുവോ അവർ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, ഈ വിശേഷ സമ്പത്തുകളുടെ സമ്പാദ്യമുണ്ടോ? സമ്പാദ്യമുണ്ടോ? എന്തു പറയുന്നു? അതെ എന്നാണോ അതോ അല്പാൽപം എന്നാണോ? ആരുടെ അടുക്കലാണോ ഈ സമ്പത്തുകൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്, അവർ സദാ നിറവോടെയിരിക്കും. നോക്കൂ, ഏതെങ്കിലും വസ്തു നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ അതിൽ ഇളക്കമുണ്ടാകില്ല. നിറഞ്ഞിട്ടില്ല എങ്കിൽ ഇളക്കം തട്ടുന്നു, ഇളകിക്കൊണ്ടിരിക്കും. ഏതു വസ്തുവാകട്ടെ, പൂർണമായും നിറച്ചിട്ടില്ല എങ്കിൽ അത് ഇളകുന്നു. ഇവിടെയും സർവസമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിട്ടില്ല എങ്കിൽ ഇളക്കത്തിൽ വരുന്നു. സദാ ഈ ലഹരി ഉണ്ടായിരിക്കണം. ബാബയുടെ സമ്പത്ത് എന്റെ ജന്മസിദ്ധ അധികാരമാണ്. ബാബ നൽകി, താങ്കൾ എടുത്തു. എല്ലാ സമ്പത്തും ആരുടേതായി? താങ്കളുടേതായില്ലേ? അപ്പോൾ ആരുടെ അടുക്കൽ സമ്പത്തുണ്ടോ അവർക്ക് എത്ര ലഹരിയുണ്ടായിരിക്കും. ഏതുപോലെ ചെറിയൊരു രാജാവിന്റെ മകനും രാജകുമാരനാണ്. അവർക്കറിയില്ല പിതാവിന്റെ അടുക്കൽ എന്തെല്ലാം സമ്പത്തുണ്ട് എന്ന്. എന്നാലും ലഹരിയുണ്ടായിരിക്കും, പിതാവിന്റെ സമ്പത്ത് എന്റെ സമ്പത്താണ്. ആ സമ്പത്തിന്റെ സന്തോഷവും ഉണ്ടായിരിക്കും. സന്തോഷം കുറയുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താകും? ബാബ സമ്പത്ത് തന്നിട്ടുണ്ട്. എന്നാൽ ഒന്നുണ്ട് കേൾക്കുന്നവർ, മറ്റുള്ളവരാണ് ഉൾക്കൊള്ളുന്നവർ. ആരാണോ ഉൾക്കൊള്ളുന്നത് അവരാണ് ലഹരിയിൽ ഇരിക്കുന്നത്. ഇന്ന് പുതിയ കുട്ടികളും വന്നിട്ടുണ്ട്. ബാബ് ദാദ, താങ്കൾ ലക്കി കുട്ടികൾക്ക് താങ്കൾ എല്ലാവരുടെയും ഭാഗ്യത്തിന്റെ ആശംസകൾ തരികയാണ്. തന്റെ ഭാഗ്യത്തെ തിരിച്ചറിഞ്ഞുവോ? തിരിച്ചറിഞ്ഞോ? പരമാത്മാ സ്നേഹം, അവിനാശി സ്നേഹം, ഇത് ഒരു ജന്മത്തേക്ക് മാത്രമല്ല, അനേക ജന്മത്തേക്ക് സദാ ഈ സ്നേഹം നിലനിൽക്കുന്നു. കാരണം ഇപ്പോൾ ഏത് സമയമാണോ നടക്കുന്നത്, ഈ സമയവും സംഗമയുഗം ഭാഗ്യവാൻ യുഗമാണ്. സത്യുഗത്തെയും ഭാഗ്യവാനെന്ന് പറയും. എന്നാൽ വർത്തമാന സംഗമയുഗത്തിന്റെ സമയം അതിനേക്കാളും ഭാഗ്യവാനാണ്. എന്തുകൊണ്ട്? ഈ സംഗമയുഗത്തിൽ ബാബയിൽ നിന്ന് അഖണ്ഡ ഭാഗ്യത്തിന്റെ വരദാനം സമ്പത്ത് പ്രാപ്തമാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഗമയുഗത്തിൽ ഭാഗ്യവാനായ സമയത്ത് താങ്കൾ എല്ലാവരും തന്റെ ഭാഗ്യം എടുക്കുന്നതിനായി എത്തിയിരിക്കുകയാണ്. ബാബ് ദാദ, കുട്ടികൾക്ക് വളരെ സഹജമായ ഒരു പുരുഷാർത്ഥത്തിന്റെ വിധി കേൾപ്പിക്കുന്നു. സഹജം ആഗ്രഹിക്കുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ ഈ കുട്ടികൾക്ക്. അതായത് പഴയവർക്കാണെങ്കിൽ ഭാഗ്യത്തിന്റെ സഹജ വിധി ലഭിച്ചിരിക്കുകയാണ്. ലഭിച്ചിട്ടില്ലേ? ഏറ്റവും സഹജവും, മറ്റൊന്നും തന്നെ ചെയ്യേണ്ടതില്ല, ഒരൊറ്റ കാര്യം മാത്രം. ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമല്ലോ. ഉവ് എന്ന് പറയൂ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. പറയൂ ഹാൻജി. അപ്പോൾ എല്ലാത്തിലും സഹജമായ മാർഗമാണ് അമൃതവേള മുതൽ. ആരെയെല്ലാം കാണുന്നുവോ അവരിൽ നിന്നെല്ലാം ആശീർവാദം എടുക്കൂ, അവർക്ക് ആശീർവാദം നൽകൂ. ദേഷ്യമുള്ളവർ വന്നാലും താങ്കൾ അവർക്ക് ആശീർവാദം നൽകൂ, ആശീർവാദം എടുക്കൂ. കാരണം ആശീർവാദം തീവ്ര പുരുഷാർത്ഥത്തിലെ വളരെ സഹജമായ യന്ത്രമാണ്. ഏതുപോലെ സയൻസിൽ റോക്കറ്റ് ഉണ്ടല്ലോ, എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ ആശീർവാദം നൽകുക, ആശീർവാദം എടുക്കുക, ഇതും ഒരു വളരെ സഹജ മാർഗമാണ് മുന്നേറുന്നതിന്. അമൃതവേല ബാബയിൽ നിന്ന് സഹജ ഓർമ്മയിലൂടെ ആശീർവാദം എടുക്കൂ. മുഴുവൻ ദിവസവും ആശീർവാദം നൽകൂ, ആശീർവാദം എടുക്കൂ. ഇത് ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ സാധിക്കുമെങ്കിൽ കൈ ഉയർത്തൂ. ആരെങ്കിലും ശാപം തരികയാണെങ്കിൽ എന്ത് ചെയ്യും? തുടർച്ചയായി നിങ്ങളെ ശല്യപ്പെടുത്തിയാലോ? നോക്കൂ, താങ്കൾ പരമാത്മാവിന്റെ കുട്ടികൾ, ദാതാവിന്റെ കുട്ടികൾ ദാതാവാണല്ലോ, മാസ്റ്റർ ദാതാവ് തന്നെയാണ്. അപ്പോൾ ദാതാവിന്റെ ജോലി എന്താണ്? കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല കാര്യമാണ് ആശീർവാദങ്ങൾ കൊടുക്കുക. എങ്ങനെയുള്ള വ്യക്തിയാകട്ടെ, എന്നാൽ താങ്കളുടെ സഹോദരനും സഹോദരിയുമല്ലേ? പരമാത്മാവിന്റെ കുട്ടികൾ സഹോദരീ സഹോദരങ്ങളല്ലേ? അപ്പോൾ പരമാത്മാവിന്റെ കുട്ടിയാണ് എന്റെ ഈശ്വരീയ സഹോദരനാണ്, ഈശ്വരീയ സഹോദരിയാണ്. അവർക്കെന്ത് നൽകും? ശാപം കൊടുക്കുമോ? ബാബ എപ്പോഴെങ്കിലും ശാപം തന്നിട്ടുണ്ടോ? കൊടുക്കുമോ? കൊടുക്കാറുണ്ടോ? അതെ എന്നാണോ ഇല്ല എന്നാണോ? അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. വളരെ സന്തോഷത്തോടെ ഇരിക്കും. എന്തുകൊണ്ട്? ശാപം നൽകുന്നവർക്കും താങ്കൾ ആശീർവാദം നൽകുകയാണെങ്കിൽ അവർ തരികയോ തരാതിരിക്കുകയോ, എന്നാൽ താങ്കൾ ആശീർവാദം എടുക്കും എങ്കിൽ ദുഃഖം എന്തിനുണ്ടാകും? ബാബ് ദാദ താങ്കൾ വന്നിട്ടുള്ള കുട്ടികൾക്ക് ഒരു വരദാനം തരുന്നു. വരദാനം ഓർമ്മിച്ചു വെക്കുമെങ്കിൽ സദാ സന്തുഷ്ടരായിരിക്കും. വരദാനം കേൾപ്പിക്കട്ടെ? കേൾക്കുമോ? വരദാനമാണ്, താങ്കൾക്ക് ആരെങ്കിലും ദുഃഖം തരികയാണെങ്കിലും താങ്കൾ ദുഃഖം എടുക്കരുത്. അവർ തരുന്നു, എന്നാൽ താങ്കൾ എടുക്കരുത്. കാരണം നൽകുന്നവർ നൽകി, എന്നാൽ എടുക്കുന്നവർ താങ്കളാണല്ലോ. നൽകുന്നവർക്ക് എടുപ്പിക്കാൻ സാധിക്കില്ലല്ലോ. ആരെങ്കിലും മോശമായ വസ്തു തരുന്നു, ദുഃഖം തരുന്നു, അശാന്തി തരുന്നു എങ്കിൽ മോശമായ വസ്തുവാണല്ലോ. താങ്കൾക്ക് ദുഃഖം ഇഷ്ടമാണോ? ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അത് മോശമായ വസ്തുവായി. അങ്ങനെയെങ്കിൽ മോശമായ വസ്തു എടുക്കുമോ? ആരെങ്കിലും താങ്കൾക്ക് മോശമായ വസ്തു തന്നാൽ താങ്കൾ എടുക്കുമോ? എടുക്കുമോ? എടുക്കില്ലല്ലോ. അപ്പോൾ എടുക്കുന്നത് എന്തിനാണ്? എടുക്കുകയാണല്ലോ. ദുഃഖം എടുക്കുകയാണെങ്കിൽ ആരാണ് ദുഃഖിതരാകുന്നത്? താങ്കളാകുമോ അതോ അവരാകുമോ? എടുക്കുന്നവരാണ് കൂടുതൽ ദുഃഖിതരാകുന്നത്. ഇനി ദുഃഖം എടുക്കുന്നില്ല എങ്കിൽ പകുതി ദുഃഖം താങ്കളുടേത് നഷ്ടമാകും. എടുക്കുന്നേയില്ലല്ലോ. ഇനി താങ്കൾ ദുഃഖത്തിന് പകരം അവർക്ക് സുഖം നൽകുകയാണെങ്കിൽ ആശീർവാദം ലഭിക്കുമല്ലോ. അപ്പോൾ സുഖിയുമായിരിക്കും, ആശീർവാദങ്ങളുടെ സമ്പത്തും നിറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ആത്മാവിൽ നിന്നും എങ്ങനെയുള്ളവരായാലും താങ്കൾ ആശീർവാദം എടുക്കൂ. ശുഭഭാവന, ശുഭകാമന വയ്ക്കൂ. ഇടയ്ക്കിടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ചിലർ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നു, പരിശ്രമിക്കുന്നുമുണ്ട് ശിക്ഷണം നൽകുന്നതിന്. ഇവരെ ശരിയാക്കാം എന്ന് ചിന്തിച്ച് ശിക്ഷണം നൽകുന്നു. ശിക്ഷണം കൊടുത്തോളൂ. എന്നാൽ ശിക്ഷണം കൊടുക്കുന്നതിനുള്ള സർവോത്തമ വിധിയാണ് ക്ഷമയുടെ രൂപത്തിൽ ശിക്ഷണം നൽകൂ. ശിക്ഷണം മാത്രമല്ല കൊടുക്കേണ്ടത്, ദയ കാട്ടുകയും ക്ഷമിക്കുകയും ചെയ്യൂ, ശിക്ഷണവും നൽകൂ. രണ്ട് വാക്കുകൾ ഓർമ്മിച്ചു വെക്കണം: ശിക്ഷണവും ക്ഷമയും ദയയും. ദയാഹൃദയരായി അവർക്ക് ശിക്ഷണം നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ശിക്ഷണം ഉപകരിക്കും. ദയാഹൃദയരായി അല്ല ശിക്ഷണം കൊടുക്കുന്നതെങ്കിൽ ശിക്ഷണം ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ കളയും. ശിക്ഷണം ധാരണയാവില്ല. ഇങ്ങനെയല്ലേ? അനുഭവമുണ്ടല്ലോ. താങ്കളും ആരുടെയും ശിക്ഷകരാകുന്നില്ലല്ലോ. ശിക്ഷകരാകുക എളുപ്പമാണ്, എന്നാൽ ക്ഷമിക്കുകയും വേണം. രണ്ടും ഒപ്പമൊപ്പം വേണം. ഇപ്പോൾ മുതൽ ദയയും ദയ കാട്ടുന്നതിനുള്ള വിധിയാണ് ശുഭഭാവന, ശുഭകാമന. ഏതുപോലെ പഴഞ്ചൊല്ലുണ്ടല്ലോ, സത്യമായ സ്നേഹം കല്ലിനെയും വെള്ളമാക്കി മാറ്റുന്നു എന്ന്. ഇതുപോലെ തന്നെ ക്ഷമാസ്വരൂപത്തോടെ ശിക്ഷണം നൽകുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അവരെന്ത് ചെയ്യരുത് എന്ന് ചിന്തിക്കുന്നുവോ, അത് നടക്കുന്നില്ല എന്നത് പ്രത്യക്ഷത്തിൽ കാണപ്പെടും. താങ്കളുടെ ദയാഹൃദയരായി ശിക്ഷണം നൽകുന്നതിന്റെ പ്രഭാവം അവരുടെ കഠിന ഹൃദയത്തെയും പരിവർത്തനം ചെയ്യും. അപ്പോൾ വരദാനം ലഭിച്ചുവോ? ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്. ഇഷ്ടമാണല്ലോ? ഇഷ്ടമാണ് എങ്കിൽ ഇനി മുതൽ എടുക്കരുത്, തെറ്റുപറ്റരുത്. ബാബ ഒരിക്കലും ദുഃഖം നൽകുന്നില്ല, അപ്പോൾ ഫോളോ ഫാദർ ചെയ്യണമല്ലോ. ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അല്പം വഴക്കും പറയുന്നു. വഴക്ക് പറയരുത്, ദയ കാട്ടൂ. ദയോടൊപ്പം ശിക്ഷണം നൽകൂ. ആരെയെങ്കിലും തുടർച്ചയായി വഴക്ക് പറയുന്നതിലൂടെ ആത്മാവ് ശത്രുവായി തീരുന്നു, വെറുപ്പുണ്ടാകുന്നു. പരമാത്മാ കുട്ടികളല്ലേ? അപ്പോൾ ഏതുപോലെ ബാബ പതീതരെയും പാവനമാക്കുന്നവരാണോ, അതുപോലെ താങ്കൾക്കും ദുഃഖിതർക്ക് സുഖം നൽകാൻ സാധിക്കില്ലേ? ഇവിടുന്ന് പോയി ട്രയൽ ചെയ്യണം. ട്രയൽ ചെയ്യുമല്ലോ. ആദ്യം ചരട്ടി ബിഗിൻസ് അറ്റ് ഹോം. ദീനാനുകമ്പ വീട്ടിൽ നിന്ന് തുടങ്ങണം. പരിവാരത്തിൽ ആരെങ്കിലും ദുഃഖം നൽകുകയാണെങ്കിൽ ദുഃഖം എടുക്കരുത്. ആശീർവാദം നൽകണം, ദയാഹൃദയരാകണം. ആദ്യം വീട്ടുകാരിൽ ഇത് പ്രയോഗിക്കൂ. താങ്കളുടെ വീടിന്റെ പ്രഭാവം അയൽപ്പക്കത്തും വരും. അയൽപ്പക്കത്തിന്റെ പ്രഭാവം രാജ്യത്തിലും വരും. രാജ്യത്തിന്റെ പ്രഭാവം വിശ്വത്തിലും വരും. സഹജമല്ലേ? തന്റെ പരിവാരത്തിൽ നിന്ന് തുടങ്ങൂ. കാരണം നോക്കൂ, ഒരാളെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ വീടിന്റെ അന്തരീക്ഷം എന്തായിത്തീരുന്നു? വീടെന്ന് തോന്നുമോ, അതോ യുദ്ധ മൈതാനമെന്ന് തോന്നുമോ? ആ സമയം നല്ലതെന്ന് തോന്നുമോ? ഇല്ലല്ലോ. താങ്കൾ എല്ലാവർക്കും വേണ്ടിയുമാണ്. ബ്രാക്കറ്റിൽ ഇന്ന് VIPs-നോടൊപ്പം മധുബനിലെ സമർപ്പിത സഹോദരീ സഹോദരന്മാർ മുന്നിലിരിപ്പുണ്ട്. തന്റെ പങ്കാളികൾക്ക്, തന്റെ ജോലി ചെയ്യുന്നവർക്ക് ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്. ആശീർവാദം കൊടുക്കണം, ആശീർവാദം എടുക്കണം. താങ്കൾ അധികാരത്തോടെ ഇങ്ങനെയുള്ള സമയത്തും ഹൃദയപൂർവം എന്റെ ബാബ എന്ന് പറയുമെങ്കിൽ, പരമാത്മാ ബാബ, എന്റെ ബാബ പറയാറുണ്ട്. ഭഗവാൻ സദാ ഹാജരാണ്. താങ്കൾ ഹൃദയപൂർവം അധികാര രൂപത്തിൽ ഇങ്ങനെയുള്ള സമയത്ത് എന്റെ ബാബ എന്ന് പറഞ്ഞാൽ ബാബ യജമാനൻ ഹാജരായിത്തീരും. കാരണം ബാബ ആർക്കു വേണ്ടിയാണ്? കുട്ടികൾക്ക് വേണ്ടിയല്ലേ? അധികാരിയായ കുട്ടികൾക്ക് ബാബ സഹയോഗം നൽകാതിരിക്കുക, ഇതൊരിക്കലും സാധ്യമല്ല, അസംഭവ്യമാണ്. അപ്പോൾ പരിവർത്തനം ചെയ്തു പോകുക. ഏതുപോലെ വന്നുവോ അതുപോലെ പോകരുത്. പരിവർത്തനം ചെയ്തു തന്നെ പോകണം. കാരണം നോക്കൂ, ഇത്രയും ചിലവഴിച്ച് വന്നിരിക്കുകയാണ്. ടിക്കറ്റിന് പൈസയായല്ലോ. ചിലവും ചെയ്തു, സമയവും നൽകി. അതിന് മൂല്യം കൊടുക്കണമല്ലോ. അപ്പോൾ മൂല്യമാണ് സ്വപരിവർത്തനത്തിലൂടെ ആദ്യം വീടിന്റെ പരിവർത്തനം, പിന്നെ വിശ്വത്തിന്റെ, ദേശത്തിന്റെ പരിവർത്തനം. താങ്കളുടെ വീട് ആശ്രമമായി തീരണം. വീടല്ല ആശ്രമം. ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട് ഗൃഹസ്ഥാശ്രമം. എന്നാൽ ഇന്ന് ആശ്രമമല്ല, ആശ്രമം വേറെ, വീട് വേറെയാണ്. അപ്പോൾ വീടിനെ ആശ്രമമാക്കണം, ആശീർവാദം കൊടുക്കണം, എടുക്കണം. ഇത് ആശ്രമത്തിന്റെ കാര്യമാണ്. താങ്കളുടെ വീട് അമ്പലമായി തീരും. അമ്പലത്തിലെ മൂർത്തി എന്താണ് ചെയ്യുന്നത്? ആശീർവാദം കൊടുക്കുകയാണല്ലോ. മൂർത്തിയുടെ മുന്നിൽ ചെന്നിട്ട് എന്തു പറയുന്നു? ആശീർവാദം നൽകൂ, മെഴ്സി മെഴ്സി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അപ്പോൾ താങ്കളിനി എന്തു കൊടുക്കും? ആശീർവാദം. ഈശ്വരീയ സ്നേഹം കൊടുക്കൂ, ആത്മീയ സ്നേഹം. ശരീരത്തിന്റെ സ്നേഹമല്ല, ആത്മീയ സ്നേഹം. ഇന്നത്തെ കാലത്തെ സ്നേഹം സ്വാർത്ഥതയുടെ സ്നേഹമാണ്, സത്യമായ ഹൃദയത്തിന്റെ സ്നേഹമല്ല. എന്തെങ്കിലും സ്വാർത്ഥതയുണ്ടെങ്കിൽ സ്നേഹം കൊടുക്കും, സ്വാർത്ഥത ഇല്ല എങ്കിൽ ഡോണ്ട് കെയർ. അപ്പോൾ താങ്കൾ എന്ത് ചെയ്യും? ആത്മീയ സ്നേഹം കൊടുക്കണം, ആശീർവാദം കൊടുക്കണം. ദുഃഖമെടുക്കരുത്, ദുഃഖം കൊടുക്കരുത്. നോക്കൂ, താങ്കൾക്ക് ചാൻസ് ലഭിച്ചിട്ടുണ്ട്, ബാപ്ദാദയ്ക്കും സന്തോഷമുണ്ട്, ഇത്രയും പേര് വന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ഭാരതത്തിൽ നിന്ന് ഏകദേശം 250 VIPs റിട്രീറ്റിന് വന്നിരിക്കുന്നു. ഇത്രയും വീടുകൾ ആശ്രമമാകുമല്ലോ, ആക്കുമല്ലോ. ഉറപ്പാണോ അതോ കുറച്ചു കുറച്ച് ഉറപ്പില്ലയോ? ആര് മനസ്സിലാക്കുന്നുവോ, എന്തു തന്നെ സംഭവിച്ചാലും അല്പം സഹിക്കേണ്ടി വരും, ഉൾക്കൊള്ളുവാനുള്ള ശക്തി കാര്യത്തിൽ ഉപയോഗിക്കേണ്ടി വരും. എന്നാലും സഹനശക്തിയുടെ ഫലം വളരെ മാധുര്യമുള്ളതാണ്. സഹിക്കേണ്ടി വരുന്നുവെങ്കിലും ഫലം വളരെ മാധുര്യമുള്ളതാണ്. അപ്പോൾ ആരാണോ ഉറച്ച പ്രതിജ്ഞ എടുക്കുന്നത് ഓരോ വീടിനെയും സ്വർഗമാക്കി മാറ്റാം, അമ്പലമാക്കി മാറ്റാം, ആശ്രമമാക്കി മാറ്റാം, അവർ കൈപൊക്കൂ. കണ്ടു കണ്ടില്ല രീതിയിൽ ഉയർത്തരുത്, കാരണം ബാപ്ദാദ പിന്നെ കണക്ക് നോക്കും. ചുറ്റും നോക്കി കൈ ഉയർത്തരുത്, സത്യമായ മനസ്സിന്റെ കൈ മനസ്സുകൊണ്ട് കൈ ഉയർത്തൂ. ശരി ദാദിമാരെ, ഇവർക്കെന്ത് പ്രൈസ് കൊടുക്കും? പറയൂ ദാദിമാരെ, ഇത്രയും അമ്പലം ആകുകയാണെങ്കിൽ താങ്കൾ ഇവർക്ക് എന്ത് പ്രൈസ് കൊടുക്കും? ബ്രാക്കറ്റിൽ അവർ അവരുടെ വീട്ടുകാരെ കൊണ്ടുവരട്ടെ. ഇത് ഒരു പ്രൈസ് അല്ല, ഇത് അവർക്കുള്ള ജോലിയാണ്. ബ്രാക്കറ്റിൽ ബാബ തന്നെ ആജ്ഞാപിച്ചാലും. നോക്കൂ, പ്രൈസ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, ഇത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ പക്ഷേ ഉണ്ടോ? പക്ഷേ പറയട്ടെ, താങ്കൾ പോകുന്നതിന് ശേഷം തന്റെ ധാരണയെ പരിവർത്തനപ്പെടുത്തുക. 15 ദിവസങ്ങൾക്ക് ശേഷം, ഒരു മാസത്തിന് ശേഷം തന്റെ റിസൾട്ട് എഴുതണം. മുഴുവൻ മാസവും ദുഃഖം എടുത്തിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല എങ്കിൽ അവർക്ക് വളരെ നല്ല പ്രൈസ് നൽകും. താങ്കൾ വരികയാണെങ്കിൽ ആശംസകൾ. വരാൻ സാധിച്ചില്ല എങ്കിൽ സെന്ററിൽ അയച്ചുതരും. ശരി, 4 വശത്തുമുള്ള ദേശവിദേശത്തെ കുട്ടികളുടെ ഓർമ്മ ബാപ്ദാദയ്ക്ക് ലഭിച്ചു. ഫോണിലൂടെ ഓർമ്മ അയച്ചിരിക്കുന്നു, കത്തുകളിലൂടെയായാലും ഹൃദയത്തോടെ ഓർമ്മിച്ചതായാലും ബാപ്ദാദ എല്ലാ കുട്ടികൾക്കും, ഭാരതത്തിലേതാകട്ടെ വിദേശത്തേതാകട്ടെ, റിട്ടേണിൽ ആശീർവാദവും സ്നേഹസ്മരണയും 10 മടങ്ങ് നൽകുകയാണ്. 4 വശത്തുമുള്ള പരമാത്മാ സ്നേഹത്തിന്റെ അധികാരി കുട്ടികൾക്ക് 4 വശത്തും സർവസമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിർവിഘ്ന നിർവികൽപ നിർവ്യർത്ഥ സങ്കല്പത്തിലിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ഒപ്പത്തിനൊപ്പം പരിവർത്തനമാകുന്നതിലും പരിവർത്തനപ്പെടുത്തുന്നതിന്റെയും ഉത്സാഹത്തിലും ഉന്മേഷത്തിലും പറക്കുന്ന കുട്ടികൾക്ക് അതിനോടൊപ്പം ബാബ്ദാദയ്ക്ക് സത്യമായ ഹൃദയത്തോടെ വാർത്ത നൽകുന്ന സത്യമായ ഹൃദയമുള്ള കുട്ടികൾക്ക് വിശേഷിച്ച് ദിലാരാമന്റെ രൂപത്തിൽ, ബാബയുടെ രൂപത്തിൽ, ശിക്ഷകന്റെ രൂപത്തിൽ, സദ്ഗുരുവിന്റെ രൂപത്തിൽ പദം മടങ്ങ് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാക്കൾക്ക് യഥാർത്ഥ ലക്ഷ്യം കാട്ടിക്കൊടുക്കുന്ന ചൈതന്യ ലൈറ്റ് മൈറ്റ് ഹൗസ് ആയി ഭവിക്കട്ടെ. ഏത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാവിനെയും യഥാർത്ഥ ലക്ഷ്യം കാട്ടിക്കൊടുക്കുന്നതിന് ചൈതന്യ ലൈറ്റ് മൈറ്റ് ഹൗസ് ആകൂ. ഇതിനായി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടായിരിക്കണം. ഒന്ന്, ഓരോ ആത്മാവിന്റെയും ആഗ്രഹം തിരിച്ചറിയുക. ഏതുപോലെ യോഗ്യ ഡോക്ടറെന്ന് അവരെയാണ് പറയുന്നത്, ആരാണോ നാഡി തിരിച്ചറിയുന്നത്, ഇങ്ങനെ തിരിച്ചറിയാനുള്ള ശക്തി സദാ യൂസ് ചെയ്യണം. രണ്ട്, സദാ തന്റെ അടുക്കൽ സർവ സമ്പത്തുകളുടെയും അനുഭവം നിലനിർത്തണം. സദാ ഈ ലക്ഷ്യം വെക്കണം, കേൾപ്പിക്കുകയല്ല, എന്നാൽ സർവസംബന്ധങ്ങളുടെയും സർവശക്തികളുടെയും അനുഭവം ചെയ്യിപ്പിക്കണം. സ്ലോഗൻ, മറ്റുള്ളവരെ കറക്ഷൻ ചെയ്യുന്നതിന് പകരം ഒരു ബാബയോട് ശരിയായ കണക്ഷൻ വയ്ക്കൂ. അവ്യക്ത സൂചന, ആത്മീയ റോയൽറ്റിയും പവിത്രതയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. തന്റെ നിജ സ്വരൂപം അല്ലെങ്കിൽ വരദാനി സ്വരൂപം സദാസ്മൃതിയിലുണ്ടെങ്കിൽ അപവിത്രതയുടെയോ വിസ്മൃതിയുടെയോ പേരും അടയാളവും സമാപ്തമായി തീരും. വിസ്മൃതിയും അപവിത്രതയും എന്താണ്? ഇതിന്റെ തന്നെയും അവിദ്യ ഉണ്ടാകണം. കാരണം ഈ സംസ്കാരം അല്ലെങ്കിൽ സ്വരൂപം താങ്കളുടേതല്ല, പകരം താങ്കളുടെ കഴിഞ്ഞ ജന്മത്തിലേതായിരുന്നു. ഇപ്പോൾ താങ്കൾ ബ്രാഹ്മണനാണ്. ഇത് ശൂദ്രരുടെ സംസ്കാരം അല്ലെങ്കിൽ സ്വരൂപമാണ്. ഇങ്ങനെ സ്വയം തന്നിൽ നിന്ന് വേറിട്ട്, അതായത് മറ്റൊരു സംസ്കാരം അനുഭവപ്പെടുക, ഇതിനെയാണ് പറയുന്നത് വേറിട്ടതും സ്നേഹിയും എന്ന്. ഓം ശാന്തി.